2020 മാർച്ച് 26 വ്യാഴാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്നും വി രാമൻകുട്ടി തയ്യാറാക്കിയ ലേഖനം ആരെ ആദ്യം രക്ഷിക്കണം. കോവിഡ് എപ്പിഡമിക്കിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇറ്റലിയിലാണ്. ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ടവയിലൊന്ന് എന്നു പേരുകേട്ട അവരുടെ ആതുര ശുശ്രൂഷ സംവിധാനത്തിന് രോഗാതുരരെ എല്ലാവരെയും അർഹിക്കുന്ന രീതിയിൽ ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇറ്റലിയിൽ പലപ്പോഴും ഇന്റൻസീവ് കെയർ ബെഡുകൾ ചെറുപ്പക്കാരായവർക്ക് മാറ്റിവെച്ചുകൊണ്ട് വൃദ്ധരെ രോഗത്തിന്റെ സ്വാഭാവിക പരിണാമത്തിലേക്ക് വിട്ടുകൊടുക്കുന്ന അവസ്ഥയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നുവച്ചാൽ ശരിയായ ചികിത്സ കിട്ടാതെ അവർ മരിച്ചുപോകാനുള്ള സാധ്യതയും കൂടുതലാണെന്നർത്ഥം. ഈ ഒരവസ്ഥയിൽ വല്ലാത്ത മാനസിക സംഘർഷം പ്രകടിപ്പിച്ചുകൊണ്ടും ധാർമ്മിക രോഷത്തിനടിമപ്പെട്ടും പല പ്രമുഖരും സാമൂഹ്യ മീഡിയയിൽ സ്വന്തം അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. എന്നാൽ ആരോഗ്യ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പുതുമയല്ല. പലപ്പോഴും അപര്യാപ്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് പേർക്ക് ചികിത്സ കൊടുക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രയോറിറ്റൈസേഷൻ മുൻഗണനാക്രമം പാലിക്കൽ ചെയ്യേണ്ടി വരും. ആരും പരസ്യമായി സംവദിക്കാനോ സംസാരിക്കാനോ പോലും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണത്. ഒരു ഡോക്ടറും അറിഞ്ഞുകൊണ്ട് ഒരു രോഗിയോട് അനീതി പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുകയില്ല. എന്നാൽ ദൈനംദിന ആരോഗ്യ രക്ഷാപ്രവർത്തനങ്ങളിൽ നിരന്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് ചിലരെ ഒഴിവാക്കേണ്ടി വരും. ഉദാഹരണത്തിന്, 10 ബെഡ് മാത്രമുള്ള ഒരു ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ തീക്ഷണ പരിചരണം ആവശ്യപ്പെടുന്ന 13 രോഗികളിൽ ആരെ ഒഴിവാക്കും എന്ന് തീരുമാനിക്കാൻ എളുപ്പമല്ല. അഥവാ ഏറ്റവും ആധുനികമായ ഹൃദയ ശസ്ത്രക്രിയാ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിൽ ഒരാഴ്ച 10 സർജറികൾ ചെയ്യാൻ സാധിക്കുമെങ്കിൽ 20 രോഗികൾ എത്തുന്ന അവസ്ഥയിൽ 10 പേരെ ഒഴിവാക്കിയേ പറ്റൂ. പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ഡോക്ടർമാരുടെ രക്ഷയ്ക്കെത്തുന്നത് ചില നിയമങ്ങളാണ്. ഉദാഹരണത്തിന്, നേരത്തെ പറഞ്ഞ ഓപ്പറേഷൻ ആവശ്യപ്പെടുന്ന രോഗികളുടെ കാര്യത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്തവരെ, അതായത് ആദ്യം ചികിത്സയ്ക്കെത്തിയവരെ ആദ്യം ഓപ്പറേറ്റ് ചെയ്യുക എന്നതാണ് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള രീതി. ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം ആരെ ഒഴിവാക്കണം എന്നത് ഒരു ഡോക്ടറേയും വ്യക്തിപരമായ തീരുമാനമല്ല എന്നതാണ്. എന്നാൽ ഇത് എപ്പോഴും എല്ലാ രോഗികളോടും ചെയ്യുന്ന നീതി ആയിരിക്കുകയില്ല. കാരണം ചികിത്സ കാത്തുകഴിയുന്നവരിൽ ചിലരുടെ രോഗം വളരെ മൂർച്ഛിച്ച അവസ്ഥയിലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മുൻഗണന കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ അതാര് തീരുമാനിക്കും എന്നുള്ളത് വളരെ വിഷമം പിടിച്ച ഒരു ചോദ്യമാണ്. ഇങ്ങനെയുള്ള സങ്കീർണമായ തീരുമാനങ്ങളിലെ നൈതികത, എത്തിക്സിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ പഠനങ്ങളുടെ ഒരു പൊതുരീതി, ഒരു സാങ്കല്പിക അവസ്ഥ ഷെനാറിയോ വിവരിച്ചു നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പഠന പങ്കാളികളോട് ചോദിക്കുക എന്നതാണ്. അവരുടെ ഉത്തരങ്ങളിൽ നിന്ന് മനുഷ്യരുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരുപാട് അവഗാഹം കിട്ടും. സ്വാഭാവികമായും മനഃശാസ്ത്ര പഠന വിഭാഗത്തിലാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഏറ്റവുമധികം അരങ്ങേറിയിട്ടുള്ളത്. അതിലേറ്റവും പ്രസിദ്ധമായ ഒരു പരീക്ഷണം ഇതാണ്. നിങ്ങൾ ഒരു തീവണ്ടി ബോഗിയിലാണ്. അത് അതിവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ട്രാക്കിൽ ദൂരെ 5 പേർ നിന്ന് എന്തോ പണിയെടുക്കുന്നത് നിങ്ങൾ കാണുന്നു. പക്ഷേ ബോഗി നിർത്താൻ നിങ്ങൾക്കാവുന്നില്ല. കാരണം അതിന്റെ ബ്രേക്ക് പ്രവർത്തിക്കുന്നില്ല. പെട്ടെന്ന് നിങ്ങൾ കാണുന്നത് പാളത്തിൽ ഒരു പിരിവുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഗിയെ ഒരു സൈഡിലുള്ള വേറൊരു പാളത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചുവിടാം. അതിനുള്ള നിയന്ത്രണം നിങ്ങൾക്കുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ആ ട്രാക്കിലും ജോലി നടക്കുന്നുണ്ട്, ഒരാളെ ഉള്ളൂ എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാൽ 5 പേർ മരിക്കാനിടയുണ്ട്. പക്ഷേ നിങ്ങൾ ബോഗി തിരിച്ചുവിട്ടാൽ ഒരാളെ മരിക്കുകയുള്ളൂ. നിങ്ങൾ ബോഗി തിരിച്ചുവിടുമോ? മിക്കവാറും പേരുടെ ഉത്തരം ബോഗി തിരിച്ചുവിടും എന്നായിരിക്കും. കാരണം 5 പേർക്ക് പകരം ഒരാൾ മാത്രമേ അപകടത്തിൽ പെടുകയുള്ളൂ. പക്ഷേ ബോഗി തിരിച്ചുവിടുക എന്നുള്ളത് നമ്മൾ ബോധപൂർവം എടുക്കുന്ന തീരുമാനമാണ്. അതിന് നമ്മൾ ഉത്തരവാദിയാണ് എന്നതാണ് ചിലരെങ്കിലും ചിന്തിക്കുന്നത്. നേരെ മറിച്ച്, നേരെ പോകുന്ന ട്രെയിൻ 5 പേരെ കൊന്നാൽ അതിൽ വ്യക്തിപരമായി നമ്മൾക്ക് ഉത്തരവാദിത്തമില്ല. അത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. ഇതുപോലെ ഒരവസ്ഥയിലാണ് നമ്മൾ പല തീരുമാനങ്ങളും എടുക്കുന്നത്. അതുകൊണ്ട് തീക്ഷണ പരിചരണം ആവശ്യമുള്ള ഒരു ചെറുപ്പക്കാരനും വൃദ്ധനുമുള്ളപ്പോൾ ഒരാൾക്കെ പരിചരണം കൊടുക്കുവാൻ വിഭവങ്ങൾ ഉള്ളൂ എന്നിരിക്കെ സമൂഹത്തിന് കൂടുതൽ പ്രയോജനപ്പെടും എന്ന് നമ്മൾ വിധിക്കുന്ന ചെറുപ്പക്കാർക്ക് മുൻഗണന കൊടുക്കണം എന്ന ഒരു നിയമം വന്നിരിക്കാം. പക്ഷേ അത് വ്യക്തിപരമായി ഒരു ഡോക്ടറുടെ തീരുമാനം അല്ലാത്തിടത്തോളം കാലം അത് പാലിക്കപ്പെടും. ഇതായിരിക്കണം ഇറ്റലിയിലും ഒരുപക്ഷെ മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലും സംഭവിക്കുന്നത്. ചൈനയിൽ ഇപ്രകാരമുള്ള തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നമുക്ക് അറിയാനും മാർഗമില്ല. വൃദ്ധരെ പരിചരിക്കാതെ അവഗണിക്കുന്നുവെന്ന് ധാർമ്മിക രോഗം കൊള്ളുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ രാജ്യത്ത് എന്നും നടക്കുന്ന ഒരു കാര്യമാണിത്. നമ്മളത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ആശുപത്രിയിലേക്ക് എത്തിപ്പെടാൻ സാധ്യമല്ലാത്ത ഗ്രാമീണവാസികൾ, സാമ്പത്തികമായി ആശുപത്രി ചികിത്സയ്ക്ക് പ്രാപ്തരല്ലാത്തവർ എന്നിങ്ങനെ ഒരുപാട് പേരെ നമ്മൾ നിത്യേന എന്നോണം ചികിത്സയിൽ നിന്ന് അകറ്റി നിർത്തുന്നുണ്ട്. നമ്മുടെ കണ്ണിൽ പെടാത്തിടത്തോളം നമ്മെ അത് അലട്ടുന്നില്ല എന്നു മാത്രം.